ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും മലയാളം ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഐ സി ലവ്, തണുത്തുറഞ്ഞ സ്നേഹം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 12 വാക്യം. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. റെസ്പെക്റ്റ് അതേഴ്സ്, ഹെൽപ്പ് അതേഴ്സ്, ലവ് അതേഴ്സ്. ദീസ് ആർ ദ കീസ് ദറ്റ് അൺലോക്ക് അവർ സോൾ. സഹജീവികളെ ബഹുമാനിക്കുക, സഹായിക്കുക, സ്നേഹിക്കുക എന്നത് ദൈവസ്നേഹം ഉള്ളിലുള്ളവരുടെ 3 ഗുണങ്ങളാണ്. അധർമ്മം, അതായത് നന്മ ചെയ്യുവാൻ കഴിവുണ്ടായിട്ടും ചെയ്യുവാൻ മനസ്സ് കാട്ടാത്തത് തന്നെ പാപമാണ്, അധർമ്മമാണ്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു എന്ന് 1 യോഹന്നാൻ 3:4 പറയും. സഹായിപ്പാൻ, സഹജീവികളോട് സ്നേഹം കാണിക്കാൻ അഥവാ സഹായിപ്പാൻ ഒരാൾക്ക് മനസ്സ് വരുന്നത് മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ആളാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിന് സമ്പത്തുള്ള ഒരു അയൽവാസി ഉണ്ടായി. കൊച്ചുകുഞ്ഞുപദേശി ദരിദ്രനുമാണ്, അനാരോഗ്യനുമാണ്. ഒരു ദിവസം മുറ്റത്തിരുന്ന് അദ്ദേഹം വെയിൽ കൊള്ളുമ്പോൾ ഈ അയൽവാസി അതിലെ കടന്നുപോയി. പരിചയമുള്ളവരെ കണ്ടാൽ സാധാരണ ലോഹ്യം ചോദിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഇയാൾ ഉപദേശിയെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ വേഗത്തിൽ കടന്നുപോയി. എന്താ കാരണമെന്നറിയാവോ? സംസാരിച്ചാൽ ഉപദേശിയെ സഹായിക്കേണ്ടി വരുമോ എന്നുള്ള ഭയം. പക്ഷേ ആ സംഭവം അദ്ദേഹത്തെ വേദനിപ്പിച്ചപ്പോഴും സർവശക്തനായ ദൈവം അദ്ദേഹത്തിനൊരു കഴിവ് കൊടുത്തു, ആ പ്രയാസത്തെ ഒരു ഗാനമാക്കി മാറ്റാൻ. ഇന്ന് ക്രൈസ്തവ സമൂഹം ഉച്ചത്തിൽ പാടുന്ന ഒരു പാട്ടാണ്, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ, കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലോ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നുള്ളതിന് ഉല്ലാസമേയെന്ന് പാടുമ്പോൾ പലരും കരയാറുണ്ട്. അപ്പോൾ ആ പാട്ടെഴുതിയ അദ്ദേഹം എത്രയധികം സങ്കടത്തോടുകൂടെയാണ് ആ പാട്ടെഴുതിയതെന്ന് ഓർക്കാം. ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം. എന്താ കാരണം? അധർമ്മം അങ്ങ് പെരുകുക. ആർക്കും ആരോടും സ്നേഹമില്ല. നമ്മളിന്ന് ദിനപത്രം എടുത്താലും കാണുന്നത് മുഴുവൻ അധർമ്മം പെരുകിയതിൻ്റേതാണ്. വാർത്താമാധ്യമങ്ങളെല്ലാത്തിൽ കൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ആർക്കും ആരോട് സ്നേഹമില്ലാത്തതാണ്. ഒന്നുകിൽ മരണം അല്ലെങ്കിൽ കൊലപാതകം എന്തെങ്കിലുമൊക്കെ നടന്നിരിക്കും. സ്നേഹം എല്ലായിടത്തും നഷ്ടപ്പെട്ടു. ഇതിനെ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവത്തിൽ കൂടി നമുക്കിതൊന്ന് ചിന്തിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലപകടങ്ങളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക്. ഈ ടൈറ്റാനിക്കിൻ്റെ വിവരം നേരത്തെ ഒരിക്കൽ നമ്മൾ പറഞ്ഞാണ്, എന്നാൽ ഇന്ന് വേറൊരു വിധത്തിലാണ് ചിന്തിക്കുന്നത്. ഈ കപ്പലിൻ്റെ 58 മൈൽ ചുറ്റളവിലുള്ള 3 കപ്പലുകളുണ്ടായിരുന്നു. അവർക്കിവരെ സഹായിക്കാമായിരുന്നു. ശരിയായ സമയത്ത് സഹായത്തിനുള്ള സിഗ്നൽ അവരയച്ചതാണ്. ടൈറ്റാനിക്കിൻ്റെ 7 കിലോമീറ്റർ അടുക്ക കിടന്ന ഒരു കപ്പലുണ്ടായിരുന്നു. അവർക്ക് ഈ വിവരം ലഭിച്ചു. പക്ഷേ അധർമ്മം പ്രവൃത്തി ചെയ്യുന്നവന് സ്നേഹം തണുത്തുപോയതുകൊണ്ട് ഈ സിഗ്നൽ കിട്ടിയപ്പോൾ തന്നെ അവർ മറുവഴിയായി കപ്പൽ ഓടിച്ചു പോയി കഴിഞ്ഞു. ഇവരെ സഹായിച്ചില്ല. കാരണം എന്താണെന്നറിയാവോ? തിമിങ്ങലവേട്ട നിയമം അനുവദിച്ചിട്ടുള്ളതല്ല. ഇവർ തിമിംഗലത്തെ വേട്ടയാടുകയായിരുന്നു. ആ സമയത്ത് അവർ പിടിക്കപ്പെട്ടാൽ നിയമപരമായി അവർ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് അവർ ഓടിപ്പോയത്. അവരുടെ സ്നേഹം തണുത്തുപോയി. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല. രണ്ടാമത്തെ കപ്പൽ ടൈറ്റാനിക്കിൽ നിന്ന് 14 കിലോമീറ്റർ അകലെയായിരുന്നു. മഞ്ഞുകട്ടകളാൽ ചുറ്റപ്പെട്ട് ഓടാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ കപ്പൽ. ഈ കപ്പലിനെ മനുഷ്യൻ്റെ സ്വഭാവവുമായി ഒന്ന് താരതമ്യം ചെയ്യാം. ഇവർ പ്രതികൂലമാകുന്ന മഞ്ഞുകട്ടകളാൽ ചുറ്റപ്പെട്ട് ഭയത്തിന് അടിമകളായി കഴിയുകയായിരുന്നു. മറ്റേ ആദ്യത്തെ കപ്പലുകാര് അധർമ്മം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് പാപപ്രവർത്തികളിൽ വ്യാപൃതരായ അവർക്ക് മറ്റുള്ളവരുടെ അടുക്കൽ ചെല്ലാൻ ഭയമാണ്. മനുഷ്യർക്ക് സാധാരണയുള്ള ഒരു സ്വഭാവമാണ്, പാപം ചെയ്താൽ അവർ പ്രാർത്ഥിക്കത്തും ഇല്ല, പള്ളിയിലും പോകത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലാൻ അവർക്ക് ഭയമാണ്. ഇവിടുത്തെ ഭയം അതല്ല. പ്രതികൂലമാകുന്ന മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടവർക്ക് അവർ പ്രശ്നത്തിലായി. ഇനി വേറെ ആരെയും സഹായിക്കാൻ പോയി വീണ്ടും പ്രശ്നമാകണ്ട എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് രണ്ടാമത്തെ കപ്പലുകാരും പോയില്ല. അവരുടെയും സ്നേഹം തണുത്ത ഉറഞ്ഞ അവസ്ഥയിലായിരുന്നു. എന്നാൽ മൂന്നാമത്തെ കപ്പൽ 58 മൈൽ അകലെ മഞ്ഞുമലയിൽ അകപ്പെട്ട് തന്നെ കിടക്കുമ്പോഴാണ് ഈ കപ്പിത്താന് സഹായത്തിനായുള്ള റേഡിയോ സന്ദേശം ലഭിക്കുന്നത്. അദ്ദേഹം കാര്യം മനസ്സിലാക്കി താനും മഞ്ഞുകട്ടയിൽ പൊതിഞ്ഞു കിടക്കുകയാണല്ലോ എന്നുള്ള ചിന്തയും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സന്ദേശം ലഭിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് ദൈവം ശക്തി നൽകി. മഞ്ഞെങ്ങനെയാ മാറിയെന്ന് അദ്ദേഹത്തിനും അറിയത്തില്ല. ധൈര്യപൂർവം അദ്ദേഹം കപ്പലെടുത്തു. 4 മണിക്കൂർ കൊണ്ട് ടൈറ്റാനിക്കിൻ്റെ അടുക്കൽ ചെല്ലുകയും 705 പേരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. കർപ്പാത്തിയ എന്ന ഈ കപ്പൽ, ആ കപ്പിത്താൻ്റെ പേരും തങ്കലിപിയിൽ ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്താ മഞ്ഞ് ഉരുകാൻ കാരണം? മുട്ടുമേ നിൽക്കുന്നവൻ്റെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ചൂട് ചെന്നപ്പം വഴി തന്നെ ഒരുങ്ങി. പ്രതികൂലമാകുന്ന മഞ്ഞുരുകിപ്പോയി. പ്രാർത്ഥനയാൽ ദൈവസ്നേഹത്തിൻ്റെ ചൂടിറങ്ങുമ്പോൾ ഏത് പ്രതികൂലവും മാറുമെന്ന് സഹോദരങ്ങളെ നിങ്ങളും ഓർക്കുക. നിരാശ മൂലം സ്നേഹം തണുത്തുപോകും. പലപ്പോഴും ആ നിരാശയുടെ സമയത്തും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓ, ഇനിയും രക്ഷയില്ല. രാത്രി മുതലും പകൽ മുതലും രാത്രി വരെ അധ്വാനിക്കുന്നു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ള ആ നിരാശ വേണ്ട. അമേരിക്കയിലെ ഒരു കോളേജിൽ ഒരു സുവിശേഷകൻ സുവിശേഷ വേലക്കായി ചെന്നു. കോളേജുകാരനുവദിച്ചു. ഇദ്ദേഹം വചനം പറഞ്ഞു. വചനം പറഞ്ഞ് സ്വല്പം കഴിഞ്ഞപ്പോൾ കുട്ടികൾ കൂവാൻ തുടങ്ങി. കേരളത്തിൽ മാത്രമല്ലേ കൂവലുള്ളത്, വിദേശത്തും ഉണ്ട്. അപ്പോൾ കുട്ടികൾ കൂവിയിട്ടും സുസ്മേര വചനനായി നിന്നുകൊണ്ട് അദ്ദേഹം വചനം പറഞ്ഞ് അവസാനിപ്പിച്ചു. വചനം പറഞ്ഞ് ഇറങ്ങി വരുന്ന അദ്ദേഹത്തോട് ഒരു പെൺകുട്ടി ചോദിച്ചു, എടോ തനിക്കൊക്കെ വേറെ വല്ല പണിയും ചെയ്യരുത്, സുവിശേഷം പറയാൻ നടക്കുന്നു. എന്താ വൈ സുവിശേഷം, ഇനി ഈ പണിക്കൊന്നും നടക്കല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ചിരിച്ചോണ്ട് ചോദിച്ചു, സഹോദരി പ്രസംഗിക്കുന്നതല്ലയോ സഹോദരിക്ക് ഇഷ്ടമില്ലാത്തത്, ഞാനെന്നാ സഹോദരിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അത്ഭുത വരതന്ത്രയായി നിൽക്കുകയായിരുന്നു ഈ പെൺകുട്ടി. ഇന്ന് വരെ അവളുടെ മാതാപിതാക്കൾ പോലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവൾ കേട്ടിട്ടില്ല. ആ വീട്ടിൽ പ്രാർത്ഥനയില്ല, മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്ന അവൾ കേട്ടിട്ടില്ല, അവൾക്ക് വേണ്ടി മറ്റാരും പ്രാർത്ഥിക്കുന്നത് അവൾക്ക് കേട്ടിട്ടില്ല. അവൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ട് സുവിശേഷത്തെ മുഴുവനും അവൾ വെറുത്തിരുന്നവളാണ്. ആദ്യമായിട്ടാണ് അവളുടെ ഇത്രയും പ്രായത്തിനിടെ ആദ്യമായിട്ട് ഒരാൾ ചോദിച്ചത്, സഹോദരി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന്. അനുവാദം കിട്ടാൻ അയാൾ കാത്തുനിന്നില്ല, കണ്ണുനീരോടെ ഈ പെൺകുട്ടിക്ക് വേണ്ടി കൂപ്പുകൈകളോടെ നിന്ന് അയാൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന തീർന്നപ്പോൾ അയാൾ കാണുന്നത് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടി കൂപ്പുകയുമായി കണ്ണുനീരോടെ നിൽക്കുന്നതാണ്. അയാൾക്ക് അത്ഭുതം തോന്നി. പ്രാർത്ഥന തീർന്നു എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ചോദിച്ചു, സഹോദര അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഹോദരി ഇതാണ് ദൈവസ്നേഹം. പ്രിയമുള്ളവരെ, അവൾ ദൈവസ്നേഹത്തിൻ്റെ നദി ഒഴുകിച്ചെന്നപ്പോൾ തണുത്തുറഞ്ഞ അവളുടെ സ്നേഹം ആ ചൂടുകൊണ്ട്, ദൈവസ്നേഹത്തിൻ്റെ ചൂടുകൊണ്ട് ഒഴുകിത്തുടങ്ങി. ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം അവൾ മനസ്സിലാക്കി. പ്രിയരെ, നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പരിചയമുള്ളിടത്ത് എത്രയോ പേര് നിരാശകളാൽ ഭാരങ്ങളാൽ ദൈവസ്നേഹത്തിൻ്റെ ചൂടറിയാത്തവരുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അവർക്കൊക്കെ ഒരു കോട്ടയായിരിക്കും, അവരെ സത്യത്തിലേക്ക് നയിക്കുന്നതായിത്തീരും. അതുകൊണ്ട് ദൈവസ്നേഹത്തെ മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. നാം മറ്റുള്ളവരെ കരുതുവാനും സഹായിപ്പാനും സ്നേഹിപ്പാനും തുനിഞ്ഞാൽ സ്നേഹനദി അവരിലേക്കെല്ലാം ഒഴുകിയെത്തും. അവരുടെ സ്നേഹം തണുത്തുറഞ്ഞത് മാറുകയും ചെയ്യും. ലവ് ഈസ് ലൈക്ക് എ റിവർ വിൽ കട്ട് എ ന്യൂ പാത്ത് വെൻ എവർ മീറ്റ് ഇറ്റ് മീറ്റ്സ് ആൻ ഒബ്സ്റ്റക്കിൾ. ആ തടസ്സം മാറ്റുവാൻ പ്രാർത്ഥന സഹായിക്കും എന്ന് മറക്കരുത്. അതിനായി ദൈവം കൃപ ചെയ്യട്ടെ. ബൈബിൾ മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.
നിർത്തി.